പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ സംരക്ഷണം അടുത്ത് അനുഭവിച്ചറിഞ്ഞ ഒരു സ്ത്രീയുടെ കഥയാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത്. സൂസന്ന. ദാനിയേലിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ ഈ കഥയാണ് നിറഞ്ഞു നിൽക്കുന്നത്. 22-23 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. സൂസന്ന പറഞ്ഞു, എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു. ഞാൻ സമ്മതിച്ചാൽ അതെൻ്റെ മരണമാണ്, സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. കർത്താവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കർത്താവിന് മുമ്പിൽ പാപം ചെയ്യാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. മാരകമായ ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ് സൂസന്ന നിൽക്കുന്നത്. സൂസന്ന, നമുക്കറിയാം, ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ട യഹൂദരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. യോവാക്കിം എന്ന ധനികനായിരുന്നു സൂസന്നയുടെ ഭർത്താവ്. സൽസ്വഭാവിയാണ്, ശാലീനതയുണ്ട്, സുന്ദരിയാണ് സൂസന്ന. ധനികനായ യോവാക്കിമിൻ്റെ വീട്ടിൽ ധാരാളം ആളുകൾ വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യോവാക്കിമിൻ്റെ വീട് ഒരു കോടതി പോലെ പലപ്പോഴും പ്രവർത്തിച്ചിരുന്നു. ന്യായാധിപന്മാരായി പുതുതായി നിയമിക്കപ്പെട്ട രണ്ടുപേര് ദുഷ്ടന്മാരായിരുന്നു, അധർമ്മികളായിരുന്നു, ആസക്തികൾ നിറഞ്ഞ വ്യക്തികളായിരുന്നു. അവർ യോവാക്കിമിൻ്റെ വീട്ടിൽ സ്ഥിരം വിരുന്നുകാരായി, സന്ദർശകരായി അവിടെ വെച്ച് തന്നെ വിചാരണകൾ നടത്തിയിരുന്നു. ന്യായാധിപന്മാർ, ജനനേതാക്കളായ ഇവർ വീട്ടുകാരിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി. അവളേത് വിധേനയും വശപ്പെടുത്തണമെന്ന് എന്നാഗ്രഹിച്ചു. ഉദ്യാനത്തിൽ ഉലാത്താനായിട്ട് പോയ സൂസന്നയെ ഒറ്റയ്ക്ക് കിട്ടിയത് അവർക്കൊരു അവസരമായിത്തീർന്നു. സൂസന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മധ്യാഹ്നത്തിൽ കുളിക്കാനായി കുളത്തിനടുത്ത് എത്തുമ്പോഴാണ് ഈ രണ്ട് ന്യായാധിപന്മാർ അവരെ പിടികൂടുക. അവരുടെ ആഗ്രഹത്തിന് അവൾ വഴങ്ങിയില്ല എങ്കിൽ അവൾക്കെതിരെ കുറ്റാരോപണം നടത്തുമെന്നും അവളെ മരണശിക്ഷ വിധിക്കുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. ഈ സാഹചര്യത്തിലാണ് അവൾ പറയുക, അവൾക്ക് സാക്ഷികളാരുമില്ല, എല്ലാ വിധത്തിലും ഞാൻ പിടിക്കപ്പെട്ടു. കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർ തന്നെ സാക്ഷികളും വിധിയാളന്മാരുമായിത്തീരുമ്പോൾ എവിടെയാണ് രക്ഷ? സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. അവൾക്കത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരായുധം. പാപം ചെയ്യുന്നതിനേക്കാളും മരണം ഏറ്റെടുക്കാൻ തയ്യാറായ വ്യക്തിക്ക് അവശേഷിക്കുന്ന ഒരേ ഒരു ആയുധമാണ് നിലവിളി. നിലവിളിക്കുന്ന വ്യക്തി ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട്, മറ്റാരും കേൾക്കില്ലെങ്കിലും കേൾക്കുന്നൊരു ദൈവമുണ്ട് എന്ന്. കാരണം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, ബൈബിളിൽ വെളിപ്പെടുന്ന ദൈവം നിസ്സഹായൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. അവൾ നിലവിളിച്ചു, പക്ഷേ ദൈവം അപ്പോഴും അവിടെ ഇറങ്ങി വന്നില്ല. അവളുടെ നിലവിളി കേട്ട് ജനം ഓടിക്കൂടി. അതിനേക്കാൾ ഉച്ചത്തിൽ ന്യായാധിപന്മാർ അട്ടഹസിച്ചു. അവർ കള്ളസാക്ഷ്യം പറഞ്ഞു. അവൾ ഒരു യുവാവിൻ്റെ കൂടെ ശയിക്കുന്നത് ഇവർ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂസന്നയ്ക്കെതിരെ വിചാരണ നടത്തുക, വിധി പ്രസ്താവിക്കുക. കേട്ടുനിന്ന ജനം ആശ്ചര്യപ്പെട്ടു, ലജ്ജിച്ചു, തല താഴ്ത്തി. പക്ഷേ സൂസന്ന നിരപരാധിയാണെന്ന് തെളിയിക്കാൻ അവൾക്ക് അവസരം കൊടുത്തില്ല. എന്താണ് സംഭവിച്ചതെന്ന് അവൾ പറയുന്നത് ആരും കേട്ടില്ല. വിധി പ്രസ്താവിച്ചു. കൊല്ലാനായി കല്ലുമായി അവർ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് സൂസന്ന പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. തന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ സൂസന്ന ദൈവത്തിന് മുമ്പിൽ പരാതി സമർപ്പിക്കുക. നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞുവെന്ന് അങ്ങറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോകുന്നു, എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ദാനിയേൽ 13:42-43 വാക്യങ്ങൾ. നിരപരാധിത്വം തെളിയിക്കാൻ കഴിവില്ലാതെ പോകുന്ന നിസ്സഹായയായ സ്ത്രീ, അവൾക്കെതിരെ കുറ്റമാരോപിക്കുന്ന ന്യായാധിപന്മാർ, അവർ വിധിക്കുന്ന വധശിക്ഷ നീതീകരിക്കുന്ന ജനങ്ങൾ ഇന്നും സംഭവിക്കാറുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് തടവറയിലാകപ്പെടുന്നവരുണ്ട്. പ്രത്യേകിച്ചും സമൂഹത്തിൽ എന്തെങ്കിലും സ്ഥാനമുള്ളവരാണ് തടവറയിലെങ്കിൽ അത് വലിയ ആഘോഷമാക്കി മാറ്റുന്ന മാധ്യമങ്ങളുമുണ്ട് നമ്മുടെ നാട്ടിൽ. വലിയ തെറ്റു ചെയ്തു എന്നുള്ള വ്യാജേന കുറ്റമാരോപിച്ച് കൊല്ലാൻ കൊണ്ടുപോകുന്ന വ്യക്തികൾ. ദൈവം ഇടപെട്ടു ഒരു വ്യക്തിയെ, ദാനിയേൽ എന്നൊരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ട്. അത് അവസാന നിമിഷമാണ്, കൊലക്കളത്തിൽ വെച്ചാണ് ദൈവം ഇടപെടുക. ദാനിയേൽ അവരെ വീണ്ടും വിചാരണ ചെയ്തു. ന്യായാധിപന്മാർ വന്ന് നുണയാണെന്ന് തെളിയിച്ചു. ന്യായാധിപന്മാർ നിരപരാധിക്ക് വിധിച്ച ശിക്ഷ ആ ന്യായാധിപന്മാരുടെ പേര് തന്നെ ജനം നിറവേറ്റുകയും ചെയ്തു, കല്ലെറിഞ്ഞു കൊന്നു. ദൈവം ഇന്നും ഇടപെടും. ദാനിയേലിനെ പോലുള്ള വ്യക്തികൾ ഉയർന്നെഴുന്നേൽക്കണം. അസത്യത്തിനെതിരെ, അധർമ്മത്തിനെതിരെ, അനീതി നിറഞ്ഞ ന്യായാധിപന്മാർക്കെതിരെ, അനീതി പ്രവർത്തിക്കുന്ന നീതിപാലകർക്കെതിരെ, ദൈവത്തിൻ്റെ ചൈതന്യം ദാനിയേൽമാരെ ഇന്നും ഉയർത്തും. ആ വിളിക്ക് കാതോർക്കുക. അതേസമയം ഏതു ഭീഷണിയുടെ മധ്യത്തിലും അധർമ്മത്തിന് കൂട്ടുനിൽക്കാതെ തിന്മയ്ക്ക് വഴങ്ങാതിരിക്കുക. അതിനുള്ള ശക്തി ഉൾക്കാഴ്ച തമ്പുരാൻ തന്നെ നമുക്ക് തരട്ടെ.